നമസ്കാരം, ഞാൻ ശാലിനി. ഈ സെഷനിൽ സോഷ്യൽ സൈക്കോളജിയുടെ ബ്ലോക്ക് ടുവിലത്തെ ഫസ്റ്റ് യൂണിറ്റ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ടുഡേ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഡിസ്കസ് ദ കറൻറ്റ് ടോപ്പിക്സ് ഓഫ് റിസർച്ച് ഓൺ സോഷ്യൽ ഇൻഫ്ലുവൻസ്. കെൻഡ്രിക് ഇൻ 2012 ഹാസ് ഡിഫൈൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആസ് ദ വേരിയസ് വേയ്സ് ഇൻ വിച്ച് പീപ്പിൾ ഇമ്പാക്ട് വൺ അനദർ. അതായത്, ഒരു സമൂഹത്തിൽ വ്യക്തികൾ വ്യത്യസ്ത രീതികളിൽ ചെലുത്തുന്ന സ്വാധീനത്തിനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇൻ ഡീറ്റെയിൽ, ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് തോട്ട്സ്, ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഓർ ബിഹേവിയർ ദറ്റ് റിസൾട്ട്സ് ഫ്രം ദ ഇൻറ്ററാക്ഷൻ വിത്ത് വൺ അനദർ ദറ്റ് മേ ബി അൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ആൻഡ് ദറ്റ് ചേഞ്ചസ് മേ ബി ഇൻറ്റൻഷണൽ ഓർ അൺഇൻറ്റൻഷണൽ. And a person or the group which influences will fall under three main categories, that is similar, desirable or expert. And similar as in a group of colleagues or friends, adayada kore karyangala nammalodu saamyamulla oru groupinodu chernu nilkan vendite nam swayam chila changesukal varuthunu. And desirable ennu parayumbol nammal bahumanikkunna oru vyakti allengil oru celebrity avareyana desirable ennu oru category il nammal peduthunnathu. ആൻഡ് ഇൻ എക്സ്പേർട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആർക്കിടെക്ട് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിൻ്റെ ഉപദേശങ്ങളാണ് കൂടുതലായിട്ട് സ്വീകരിക്കുക. അതുപോലെ ഒരു വാഹനത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു മെക്കാനിക്കിൻ്റെ കാര്യം, മെക്കാനിക്കിൻ്റെ ഉപദേശങ്ങളായിരിക്കും സ്വീകരിക്കുക, അങ്ങനെയൊക്കെ. ആൻഡ് നെക്സ്റ്റ് മൂവിങ് ഓൺ ദ സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നൊരു കൺസെപ്റ്റിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വി ക്യാൻ സീ ഈവൻ ആർട്ടിക്കിൾ ബൈ ഫ്രഞ്ച് ആൻഡ് റേവൻ ഫ്രം 1959. And in that article, social influence is viewed as an outcome of use of social power. And they mentioned five bases of social power. And they are the reward power, which is the capacity to provide rewards to other people. And the second one is referent power, which is the power of leader, which comes from the respect or admiration. And then the legitimate power, which is the power of job status, as in a judge allengil or prime minister anganeyokke. And the next is the expert power, which we mentioned earlier. And the fifth one is a coercive power, which is capacity to punish. Oralku or punishment kodukkan pagathine or power ulla or samoohathil power ulla or vyakti avarkana avareyanu udheshikkunnathu kondu. And angana atharathirulla power ulla aalukale mattullavaril chelthuna or swadhinam undu adu adineyanu സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തികൾ ഇൻഡിവിജ്വൽസിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു രീതിയിൽ പോലും അവരുടെ ഇമ്പാക്റ്റ് കൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് ഏരിയാസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. ദേർ ആർ ത്രീ മെയിൻ ഏരിയാസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ദ ഫസ്റ്റ് വൺ ഈസ് കൺഫോമിറ്റി ആൻഡ് വിച്ച് ഇൻവോൾവ്സ് മോഡിഫൈയിങ് വൺസ് ബിഹേവിയർ or attitude to be like others. It can be just to get along with a group or for their approval or just for the friendship. And the second one is compliance, where a person does something that they are asked to do by another, but not necessarily a leader or authority. Okay. These are the mild forms of the social influence. And the next, the third one is obedience, and it is a stronger form of social influence. Where you obey an order from someone that you accept as an authority. And another example aayittu parayumbo nammulla oru WhatsApp group enna edukkam adile njan member aayittu join cheythu appo adu namukarayam adile oru students group aanu ellavarum equals aanu adayil ellavarum students thanneyana adu faculty onnilla appo adile njan sadharana yagadile എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ സാധാരണ രാവിലെ തന്നെ ഒരു പിക്ചർ മെസ്സേജ്, ഗുഡ് മോർണിംഗ് മെസ്സേജൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ മെമ്പറായിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ അയക്കുന്ന ഒരു രീതി എനിക്കുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇതിൽ ആരും അങ്ങനെ അധികം അങ്ങനത്തെ മെസ്സേജസൊന്നും അയക്കുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായോ അപ്പോൾ ഇതിൽ ഇവിടുത്തെ രീതി അങ്ങനെയാണ്, അപ്പോൾ ഓക്കെ ഞാനും അയക്കുന്നില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു കാര്യം എന്നോട് ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് തന്നെ തന്നെ തോന്നുകയാണ് ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പറാകാൻ വേണ്ടിയിട്ട് അവരുടെ രീതിയിൽ ഞാൻ കുറച്ച് അഡാപ്റ്റ് ചെയ്തേക്കാം എന്ന് തോന്നുന്നു. അതാണ് ദ ഫസ്റ്റ് വൺ കൺഫോമിറ്റി. ഇനി നെക്സ്റ്റ് വൺ ഒരു ഡിസ്കഷനിലെ ഇടയിൽ ഒരാൾ ചോദിക്കുകയാണ്, ഇത് ഇതിൻ്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞു തരാമോ, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അസൈൻമെൻ്റ് ഒക്കെ ഞാൻ എൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഒരാൾ ചോദിച്ചു, അപ്പം ഞാൻ അതിനുള്ളൊരു അത് അതിനൊരു മറുപടിയായിട്ട് ഞാനതൊരു കാര്യം ഒരു ആക്ട് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതാണ് കംപ്ലയൻസ്. അതും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരാൾ പറഞ്ഞു ചോദിച്ചതൊന്നുമല്ല, എന്നോട് എന്നെ നിർബന്ധിച്ചിട്ടുമല്ല, ഞാൻ സ്വയമാനസാല ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു ആയിട്ട് എന്നെ അവർ അക്സെപ്റ്റ് ചെയ്യും, എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും, അങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇറ്റ് വാസ് നെവർ ഫോഴ്സ്ഡ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ഒബീഡിയൻസ്. അത് നമ്മുടെ പ്രേമ മാഡം നമ്മളോട് പറയുന്നത്, നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡ്സ് സ്പൈറൽ ബൈൻഡ് ചെയ്ത് 15th മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു അതോറിറ്റി ഫിഗറാണ് നമുക്കറിയാം. അപ്പോൾ അവർ അത് ഞാൻ അനുസരിക്കുകയാണ്. ദൻ ദാറ്റ് ഇസ് ഒബീഡിയൻസ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ആൻഡ് ഈ മൂന്ന് ഏരിയാസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് നമുക്ക് ഓരോന്നും ഓരോ എസ്സേ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ഫോംസും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് സെഷനിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ബാക്കി ഡൗട്ട് ക്ലിയറൻസൊക്കെ നമുക്ക് അതിൽ നടത്താം. ഓക്കെ, ആൻഡ് നൗ ഒരു ചെറിയ ടോപ്പിക് ഉള്ളത് ദ കറൻറ്റ് ഏരിയാസ് ഓഫ് റിസർച്ച് ഓൺ സോഷ്യൽ ഇൻഫ്ലുവൻസ് ആണ്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് 2019 എക്സാമിന് ചോദിച്ചതാണ്, 6 മാർക്സ് എക്സേ. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. ആൻഡ് ഫസ്റ്റ് ഏരിയ ഓഫ് റിസർച്ച് ഇസ് മൈനോറിറ്റി ഇൻഫ്ലുവൻസ്. ഹിയർ മൈനോറിറ്റി ഗ്രൂപ്പ് അറ്റംപ്റ്റ്സ് ടു ചേഞ്ച് ദ മെജോറിറ്റി. എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചറും ഒരു 40 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ടീച്ചർ മൈനോറിറ്റിയാണ്, സ്റ്റുഡൻസാണ് മെജോറിറ്റി. പക്ഷേ ഈ മൈനോറിറ്റിയുടെ മേളിൽ ഈ മെജോറിറ്റിയുടെ മേളിൽ മൈനോറിറ്റി ആയിട്ടുള്ള ടീച്ചർക്കാണ് കൂടുതൽ ഇൻഫ്ലുവൻസ്. അതുപോലെ തന്നെയായിരിക്കും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലത്തെ ലീഡർ, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ലീഡർ, അവരൊക്കെ അല്ലേ. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മെജോറിറ്റിയുടെ മേളിൽ ഈ മൈനോറിറ്റിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ രണ്ടുമൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. മൈനോറിറ്റി ഷുഡ് ബി കൺസിസ്റ്റൻറ്റ് ഇൻ ദർ തോട്ട്സ് ഓർ ബിലീവ്സ് ഓർ ആൻഡ് ഓൾസോ ദേ ഷുഡ് ഗീവ് മോർ ക്രിയേറ്റീവ് ഐഡിയാസ് ആൻഡ് ഓവറോൾ സൊല്യൂഷൻസ് ടു എനി പ്രോബ്ലം, ടു എനി അപ്കമിങ് പ്രോബ്ലംസ് അല്ലേ. അവർ നമ്മുടെ ടീച്ചറാണെങ്കിലും നമുക്ക് ഈ മെജോറിറ്റിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്കത് സോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർ പറയുന്നതും അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ അവരൊരു കൺസിസ്റ്റൻസി വെച്ച് പുലർത്തണം. അല്ലെങ്കിൽ നമ്മളൊരു ലീഡർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻഷറിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പേഴ്സുവേഷൻ. ആൻഡ് ഇറ്റ് ഇസ് എ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഓർ ബിലീവ്സ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ റിസീവ് ഫ്രം അതേഴ്സ്. അതായത് ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ചേഞ്ചാണ്. അപ്പം അതിൻ്റെ ബേസിസ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഓർ സ്പോക്കൺ മെസ്സേജസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാനേഴ്സ്, പാംലെറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആൻഡ് അതൊരു പ്രത്യേക സോഴ്സിൽ നിന്ന് വരുന്നതായിരിക്കണം. അതാണ് പേഴ്സുവേഷൻ. And there are two different theories about this. And the first one is elaboration likelihood model by Capiopo, Petty and Stollenberg. And it is used most frequently in the therapeutic and counseling settings. Okay. And it states that the amount of nature and it states that the amount and nature of thinking that a person does about a message will affect the kind of persuasion that the message produces. അതായത് എത്ര കൂടുതൽ വട്ടം നമ്മളിലേക്ക് ഒരു മെസ്സേജ് എത്തുന്നു, അത്ര കൂടുതൽ വട്ടം നമ്മളിലേക്ക് ആ ഒരു മാറ്റം ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രഗ് അബ്യൂസിനെതിരെ, അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ പ്രാധാന്യത്തിനെതിരെ പ്രാധാന്യത്തിനെ കുറിച്ചൊക്കെയുള്ള പോസ്റ്റേഴ്സൊക്കെ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ കൂടുതൽ റിപ്പീറ്റേറ്റീവായിട്ട് കാണുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമുക്കൊന്ന് അത് ചെയ്യാൻ ശ്രമിച്ചാലോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുകയും ചെയ്യും. അതാണ് റിപ്പീറ്റേറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ആകൃഷ്ടരാകും എന്നുള്ള ഒരു കൺസെപ്റ്റ്. ആൻഡ് ദ സെക്കൻഡ് തിയറി ഈസ് ഹ്യൂറിസ്റ്റിക് സിസ്റ്റമിക് മോഡൽ, വിച്ച് പ്രപ്പോസസ് ദാറ്റ് ദ ആർഗ്യുമെൻറ്റ് സ്ട്രെങ്ത് വിൽ ബി മോർ എഫക്റ്റീവ് ഇൻ പെർസുവേഡിങ് ദ ഇൻഡിവിജ്വൽ വെൻ ഹീ ഈസ് മോട്ടിവേറ്റഡ് ആൻഡ് ദ റെസിപ്പിയൻ വിൽ attend to this message, these type of messages, that is the motivated messages, through the systemic route. ഈ സിസ്റ്റമിക് റൂട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ദിസ് ഇൻ ദ സിസ്റ്റമിക് റൂട്ട് ദി വിൽ തിങ്ക് ഇൻ മോർ കെയർഫുൾ മാനർ ബിഫോർ ഫോമിങ് എൻ ഒപ്പീനിയൻ. അതായത് നമ്മളൊരു മെസ്സേജ് നേരത്തെ നമ്മൾ കണ്ടു, റിപ്പീറ്റേറ്റീവായിട്ട് കാണുന്ന മെസ്സേജസ്സാണ് നമ്മളിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റേജായിട്ടാണ് ഇത് വരുന്നത്. ഈ റിപ്പീറ്റേറ്റീവായിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്കൊരു അതിൻ്റെ കൂടെ ഒരു മോട്ടിവേഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് റിസൾട്ട്സ് ഉണ്ടാക്കുകയുള്ളൂ. അതായത് നമ്മളുടെ പെർസ്യുവേഷൻ്റെ ഒരു ലെവൽസ് രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്, സിസ്റ്റമിക് റൂട്ട് ആൻഡ് ഹ്യൂറിസ്റ്റിക് റൂട്ട്. ഈ സിസ്റ്റമിക് റൂട്ടിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആ ഒരു കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് കുറച്ചും കൂടിയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും, എന്നിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ ഹ്യൂറിസ്റ്റിക് റൂട്ടിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂറിസ്റ്റിക് റൂട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മളതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊരു ഷോർട്ട് കട്ട് മെത്തേഡ്സാണ്. ഇപ്പോൾ നമ്മൾ ഒരു വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെയിൻബോയുടെ കളേഴ്സൊക്കെ ഓർക്കുന്നു, അതൊക്കെ ഒരു ഒരു ഷോർട്ട് കട്ട്സാണ് നമുക്കതിനെ ഓർക്കാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇത്. അപ്പോൾ ഇതിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന റിസൾട്ട്സൊക്കെ വളരെ ടെമ്പററി ആയിരിക്കും, പിന്നെ അത് കുറേ നാളത്തേക്കും നീണ്ടു നിൽക്കില്ല. അപ്പം നമ്മളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ് നമ്മൾ ഒരു സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ ഒരു അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ചിന്തിച്ച് അതൊരു തീരുമാനം എടുത്താൽ മാത്രമാണ് അതിനൊരു പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ, ഒരു ഇമ്പാക്റ്റ് അതിൽ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അതല്ലെങ്കിൽ അവരത് കുറച്ച് ചിന്തിച്ച് അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹ്യൂറിസ്റ്റിക് റൂട്ടിലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുകയാണ്, പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ഇതിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നുള്ളൊരു ഇത് കണ്ടു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് പെട്ടെന്ന് കൂടുതലും ചിന്തിക്കുമല്ലോ, ഇത് ലാഭമാണല്ലോ എന്ന് വെച്ചാൽ എടുക്കും, അത്രമാത്രം തന്നെ. പക്ഷേ ഇത് നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ഇതേ ഉൽപ്പന്നം തിരഞ്ഞു പിടിച്ച് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ അതല്ല, നമ്മൾ ഈ സാധനം എടുക്കുമ്പോൾ നമ്മൾ കണിപ്പോൾ ബൈ ചാൻസ് ഒരു ടൂത്ത് പേസ്റ്റ് ആണെന്നിരിക്കട്ടെ, അപ്പോൾ അവരതിൽ പരസ്യമായിട്ട് പറയുന്നത് ഇത് കാരോട്ടീസിനെ കുറയ്ക്കും, ഇത് ഇൻറ്റൻഡൻ്റൽ അസോസിയേഷൻ്റെ അപ്രൂവലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് എൻഡോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഞാൻ ആവുമ്പോൾ അത് അതിനെക്കുറിച്ച് ചോദിക്കും, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലേ എന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് വാങ്ങിക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ അത് നെക്സ്റ്റ് ടൈമും ചിലപ്പോൾ നമ്മൾ അത് ആലോചിച്ച് ആ ഒരു പെർട്ടിക്കുലർ സാധനം പോയി എടുക്കാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഇസ് സോഷ്യൽ ഇമ്പാക്റ്റ് തിയറി വിച്ച് വാസ് ഡെവലപ്ഡ് ബൈ ബിപ് പ്ലാന്റൈൻ ഇൻ 1981. It proposes that the impact of any information source is the function of three factors, and that is the number of others who make up this source, and the second one is the closeness or the influence on us, and the third one is the power. അതായത് ഒരു ഇൻഫർമേഷൻ സോഴ്സ് നമ്മൾ വാലിഡ് ആണെന്ന് നമ്മുടെ മനസ്സിൽ നമ്മളെങ്ങനെയാണ് നമ്മൾ ആലോചിച്ചെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് കൂടിയിട്ടൊക്കെയാണ് എത്ര എമൗണ്ട് ഓഫ് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിക്കും. അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് ഓഫ് ആ സോഴ്സ് ആ ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ആൾക്കാർ നമ്മളോട് എത്രമാത്രം ക്ലോസ് ആണ്, എത്രമാത്രം നമുക്ക് അവരോട് ഫെമിലിയർ ആണ് എന്നുള്ള ഒരു അതൊരു പോയിന്റ് നമ്മൾ ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെ എത്രമാത്രം പവർഫുൾ ആണ് ആ സോഴ്സ് എന്നുള്ളത്, അതായത് ഒരു എക്സ്പേർട്ട് ആണോ അങ്ങനെയൊക്കെ അതും കൂടി നമ്മൾ ആലോചിക്കാറുണ്ട്. ആൻഡ് ദ ലേറ്റസ്റ്റ് ഡൈനാമിക് സോഷ്യൽ ഇമ്പാക്റ്റ് തിയറി, ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് വൺ, ആൻഡ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് കൾച്ചർ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ഷേപ്ഡ് ബൈ സോഷ്യൽ ഇൻഫ്ലുവൻസ് ബൈ ഫോർ മീൻസ് ദാറ്റ് ഇസ് ക്ലസ്റ്ററിങ്, കോറിലേഷൻ, കൺസോളിഡേഷൻ ആൻഡ് കണ്ടിന്യൂയിങ് ഡൈവേഴ്സിറ്റി. In this view, social structure is a result of individuals influencing each other in a dynamic way. അതായത് ഓരോ വ്യക്തിയും അയാളുടെ ചുറ്റുമുള്ള കുറച്ച് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് നമ്മൾ രൂപീകരിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഈ ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഇൻ്ററാക്റ്റ് ചെയ്യും, ആൻഡ് ദേ ഇൻഫ്ലുവൻസ് ഈച്ച് അതർ, ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ എ ഗിവ് ആൻഡ് ടേക്ക് മാനർ. അപ്പോൾ ഓക്കെ, ഇവർക്കുള്ള ഒരു ക്ലസ്റ്ററിലുള്ള ചില കാര്യങ്ങൾ അവർ അഡോപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ തിരിച്ചും. അങ്ങനെ അവരൊരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷനിൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻട്രാക്ട് ചെയ്യുന്നു. അതിനുശേഷം ദ ടേക്ക് ആൻഡ് ദർ വിൽ ബി എ റിഡക്ഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് ദെൻ ദർ ഇസ് പക്ഷേ ഡിറക്ഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ഉണ്ടാവും, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കംപ്ലീറ്റ് യുണാനിമിറ്റി ഉണ്ടാകുന്നില്ല. അതാണ് ഈ ഡൈനാമിക് സോഷ്യൽ ഇമ്പാക്റ്റ് തിയറി പറയുന്നത്. ഓക്കെ, അതായത് ഒരു കൾച്ചർ രൂപീകരിക്കുമ്പോൾ ആദ്യം ഒരു ക്ലസ്റ്ററിങ് ഉണ്ടാകുന്നു, കുറച്ച് ക്ലസ്റ്റേഴ്സ് രൂപീകരിക്കുന്നു, അതിനുശേഷം ആ ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരു കോറിലേഷൻ ഉണ്ടാകുന്നു, അതിനുശേഷം ഡൈവേഴ്സിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു കൺസോളിഡേഷൻ ഫേസ് ഉണ്ട്. അതിനുശേഷം പക്ഷേ ആ കൺസോളിഡേഷൻ ഫേസിന് ശേഷവും ഈ കംപ്ലീറ്റ്ലി ഒരു എല്ലാവരും ഒരേപോലെ ആവുന്നില്ല, ചെറിയൊരു ഡൈവേഴ്സിറ്റീസൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും ഒരു ചെറിയൊരു ഒരു വണ്ണസ് ഉണ്ടാവും അതിനകത്ത്. അതാണ് നമ്മളൊരു കൾച്ചറിങ്ങിൽ സംസ്കാരം എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ദ സ്ട്രക്ചറൽ അപ്രോച്ച് ഓൺ സോഷ്യൽ ഇൻഫ്ലുവൻസ് and it is based on the social influence network theory by Freitling in 1998, and it represents a mathematical formalization of the social process of attitude change as it occur in a social network of interpersonal influences. And here the different influential opinions are quantitatively weighed, taking norm opinion as an average weight. ഓക്കെ, ഇത് ഒരു ഈ സോഷ്യൽ ഇൻഫ്ലുവൻസിൽ തന്നെ ഒരു മാത്തമാറ്റിക്കൽ കോറിലേഷനൊക്കെ കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് പല പല ഒപ്പീനിയൻസ് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു എല്ലാം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ഒപ്പീനിയൻ ഒരു ആവറേജ് വെയിറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടുതൽ കുറവ് അങ്ങനെ ഒപ്പീനിയൻസിനെ വെയ് ചെയ്യുക, ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. And the last one is expectation states theory, and it is based on the work of Bales, which was published in 1950. And he stated that even when the group members were equal on status at the beginning, some members would end up being more influential than others. Adine 1980 la Berger oru explanation koduthu, adu ingane irunnu. Those group members for whom the highest expectations are held will be the most influential in the groups in the group's interaction. അതായത് ഒരു ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ട്, അത് അവരെല്ലാവരും ഒരേ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ആ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരും ഒരേ ഈക്വൽ സ്റ്റാറ്റസിലാണ് ഇരിക്കുന്നത്. പക്ഷേ കൂടുതൽ പോവെ അതിന് ഒരു ആ ഗ്രൂപ്പിലൊരു ടാസ്ക് കിട്ടുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടാസ്ക് കിട്ടുമ്പോൾ ആ ഗ്രൂപ്പിലത്തെ ഓരോ മെമ്പേഴ്സും അവരെ തന്നെ ഒന്ന് വേ ചെയ്യും, എനിക്ക് എത്ര മാത്രം ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ളവരെയും വേ ചെയ്യും, അവർക്ക് ഈ ഒരു ടാസ്കിൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ഒരു അനാലിസിസ് നടത്തും. അപ്പോൾ ആ അവർ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ടാവും ആ ഗ്രൂപ്പിൽ, ആ ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ ചില ആൾക്കാരിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ കുറച്ച് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നിന്ന് നമ്മൾ കൂടുതൽ ഇൻഫ്ലുവൻസസ് സ്വീകരിക്കും. അത് കുറച്ചുകൂടി ഒരു എളുപ്പമാവാണ്ട് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം, ബിക്കോസ് ഇവരുടെ എല്ലാവരും ഈക്വൽസാണ്, എല്ലാവരും ഈക്വൽ പാർട്ടിസിപ്പൻസ് ആണ് എല്ലാവരും. പക്ഷേ നമുക്കൊരു ടാസ്ക് കിട്ടി, അതായത് ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ്സ് സബ്മിറ്റ് ചെയ്യണം, അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന ആ ഗ്രൂപ്പ് അഡ്മിൻസ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും, അവരുടെ കൂടെ പോയി നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സുധിനൊക്കെ ഉണ്ടല്ലോ, സുധിനും കവിതയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ആരുടെ മുകളിലാണ് നമ്മൾ വെക്കുന്നത്, ആ ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ഒരു അതാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എസ്സേയുടെ 5 points ഇതായിരുന്നു. ഇപ്പോഴത്തെ ഒരു കറൻറ്റ് റിസർച്ച് ടോപ്പിക്സാണ് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസിനെ മേലുള്ള ഒരു റിസേർച്ചിൽ 5 topics ആണ് ഇവർ മെയിൻലി നോക്കുന്നത്. ദാറ്റ് ഈസ് എ മൈനോറിറ്റി ഇൻഫ്ലുവൻസ് ഇൻ ഗ്രൂപ്പ് സെറ്റിങ്സ്. ദ സെക്കൻഡ് വൺ ഇസ് റിസേർച്ച് ഓൺ പെർസുവേഷൻ. ദ തേർഡ് വൺ ഇസ് ഡൈനാമിക് സോഷ്യൽ ഇമ്പാക്ട് തിയറി. ദ ഫോർത്ത് വൺ ഇസ് സ്ട്രക്ചറൽ അപ്രോച്ച് ടു സോഷ്യൽ ഇൻഫ്ലുവൻസ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇൻ എക്സ്പെക്റ്റേഷൻ സ്റ്റേറ്റ്സ് തിയറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 2 topics ആണ് ഞാൻ എടുത്തിരുന്നത്, വിചാരിച്ചിരുന്നത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് തീരെയാണ്. അപ്പോൾ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് പോഡ്കാസ്റ്റ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ വാല്യുബിൾ സജഷൻസും കൊണ്ട് നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സജഷൻസൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൽ കുറച്ച് തിയറീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും അതെല്ലാം നമ്മുടെ നോർമൽ ഡേ ടു ഡേ ലൈഫായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് തിയറി ആയിട്ട് അവരത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതൊന്ന് ഒരു 2 വട്ടം ഒന്ന് വായിച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളിനോട് അത് ലിങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതാനാണെങ്കിലും പിന്നീട് നമ്മളൊരു ഫെർദർ നമ്മളൊരു കരിയറിനാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന തിയറീസാണ് ഇതെല്ലാം. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം. സജഷൻസും ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.